പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, ഒന്നും രണ്ടും പ്രമാണങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇന്ന് ചർച്ചാവിഷയമാകുന്നത് മൂന്നാമത്തെ പ്രമാണമാണ്. മറ്റു പ്രമാണങ്ങൾ എന്നതുപോലെ തന്നെ പുറപ്പാട് പുസ്തകത്തിലും നിയമാവർത്തന പുസ്തകത്തിലും ഈ മൂന്നാം പ്രമാണം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആദ്യമേ ഈ പ്രമാണം നമുക്ക് ബൈബിളിൽ നിന്ന് വായിക്കാം, അതിനുശേഷം ഈ പ്രമാണത്തെ സംബന്ധിച്ച വിശദമായ പഠനത്തിലേക്ക് പ്രവേശിക്കാം. പുറപ്പാട് പുസ്തകം 20:8-11 വരെയുള്ള വാക്യങ്ങൾ ആദ്യമേ വായിക്കട്ടെ. സാബത്ത് വിശുദ്ധ ദിനമായി ആചരിക്കണമെന്ന് ഓർമ്മിക്കുക. 6 ദിവസം അധ്വാനിക്കുക, എല്ലാ ജോലികളും ചെയ്യുക. എന്നാൽ 7-ാം ദിവസം നിന്റെ ദൈവമായ കർത്താവിൻ്റെ സാബത്താണ്. അന്ന് നീയോ നിന്റെ മകനോ മകളോ ദാസനോ ദാസിയോ നിന്റെ മൃഗങ്ങളോ നിന്നോടൊത്ത് വസിക്കുന്ന പരദേശിയോ ഒരു വേലയും ചെയ്യരുത്. എന്തെന്നാൽ കർത്താവ് 6 ദിവസം കൊണ്ട് ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ള സമസ്തവും സൃഷ്ടിക്കുകയും 7-ാം ദിവസം വിശ്രമിക്കുകയും ചെയ്തു. അങ്ങനെ അവിടുന്ന് സാബത്ത് ദിനത്തെ അനുഗ്രഹിക്കുകയും വിശുദ്ധീകരിക്കുകയും ചെയ്തു. ഇതാണ് സാബത്തിനെ സംബന്ധിച്ച ആദ്യത്തെ വിവരണം അഥവാ പ്രമാണം. അത് പുറപ്പാട് പുസ്തകത്തിൽ നിന്നാണ്. നമ്മൾ അടുത്തതായിട്ട് നിയമാവർത്തന പുസ്തകത്തിൽ നിന്ന് ഉള്ള വായന കൂടി കേൾക്കാം. നിയമാവർത്തന പുസ്തകം 5-ാം അധ്യായത്തിൽ 12-15 വരെയുള്ള വാക്യങ്ങളിൽ ഈ പ്രമാണം വീണ്ടും രേഖപ്പെടുത്തിയിട്ടുണ്ട്. നിന്റെ ദൈവമായ കർത്താവ് കൽപ്പിച്ചതുപോലെ സാബത്ത് ആചരിക്കുക, വിശുദ്ധമായി കൊണ്ടാടുക. 6 ദിവസം അധ്വാനിക്കുകയും എല്ലാ ജോലികളും നിർവഹിക്കുകയും ചെയ്തുകൊള്ളുക. എന്നാൽ 7-ാം ദിവസം നിന്റെ ദൈവമായ കർത്താവിൻ്റെ സാബത്താണ്. അന്ന് ഒരു ജോലിയും ചെയ്യരുത്. നീയോ നിന്റെ മകനോ മകളോ ദാസനോ ദാസിയോ കാളയോ കഴുതയോ മൃഗങ്ങളിൽ ഏതെങ്കിലുമോ നിന്റെ പട്ടണത്തിലുള്ള പരദേശിയോ ഒരു ജോലിയും ചെയ്യരുത്. നിന്നെപ്പോലെ തന്നെ നിന്റെ ദാസനും ദാസിയും വിശ്രമിക്കട്ടെ. നീ ഈജിപ്തിൽ ദാസനായിരുന്നുവെന്നും നിന്റെ ദൈവമായ കർത്താവ് തൻ്റെ കരുത്തുറ്റ കരം നീട്ടി അവിടെ നിന്ന് നിന്നെ മോചിപ്പിച്ചു കൊണ്ടുവന്നുവെന്നും ഓർമ്മിക്കുക. അതുകൊണ്ട് സാബത്ത് ദിനം ആചരിക്കാൻ അവിടുന്ന് നിന്നോട് കൽപ്പിച്ചിരിക്കുന്നു. ഇതാണ് സാബത്തിനെ സംബന്ധിച്ച പ്രമാണം. ഇനിയും പലതവണ ഈ പ്രമാണം പരാമർശ വിഷയമാകുന്നുണ്ട്. ഇസ്രായേലിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രമാണമായിരുന്നു മൂന്നാം പ്രമാണം. പ്രമാണങ്ങളെ രണ്ടു ഭാഗമായി തിരിക്കാമെന്നും അത് ദൈവത്തെ സംബന്ധിക്കുന്നു അല്ലെങ്കിൽ ദൈവത്തോടുള്ള ബന്ധത്തെയും പരസ്പരമുള്ള ബന്ധത്തെയും സൂചിപ്പിക്കുന്നതാണെന്നും നമ്മൾ കണ്ടു കഴിഞ്ഞതാണ്. 1 മുതൽ 3 വരെയുള്ള പ്രമാണങ്ങൾ ദൈവമനുഷ്യ ബന്ധത്തെ ക്രമീകരിക്കുമ്പോൾ 6, 4 മുതൽ 10 വരെയുള്ള പ്രമാണങ്ങൾ മനുഷ്യ പരസ്പരമുള്ള ബന്ധത്തെയാണ് ക്രമീകരിക്കുക. ഇപ്പോൾ മനുഷ്യരും ദൈവവും തമ്മിലുള്ള ഈ ബന്ധത്തെ ക്രമീകരിക്കുന്ന മൂന്നാം പ്രമാണം സാബത്ത് ആചരിക്കണം എന്നാണ്. രണ്ട് കാര്യങ്ങൾ പ്രധാനമായിട്ടും പറയും. 1, ഈ സാബത്ത് ദിവസം വിശുദ്ധമായി ആചരിക്കണം. 2, ഈ സാബത്ത് ദിവസം ജോലിയൊന്നും ചെയ്യരുത് അഥവാ വിശ്രമിക്കണം. ഇതാണ് സാബത്തിനെ സംബന്ധിച്ച കാതലായ പ്രമേയം. സാബത്ത് എന്ന വാക്കിലേക്കും ആ വാക്കിൻ്റെ ഉത്ഭവത്തിലേക്കും അതിൻ്റെ പിന്നിലുള്ള ആ ചിന്താഗതികളിലേക്കും ഒന്ന് കടന്നു പോകുന്നത് നമ്മൾ നല്ലതായിരിക്കും. സാബത്ത് 7-ാം ദിവസമായിട്ടാണ് പൊതുവെ കണക്കാക്കപ്പെടുന്നത്. ഇസ്രായേൽക്കാർ സാബത്ത് ആചരിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ശാബത്തും എന്ന ഒരു വാക്ക് കാനാൻകാരുടെയിൽ നിലവിലുണ്ടായിരുന്നു. ബാബിലോൺകാരും ഈ ഒരു ആശയം സ്വീകരിച്ചിരുന്നവരാണ്. അപ്പോൾ ഈ സാബത്തിൻ്റെ ചരിത്രം അല്പമൊന്ന് അവഗ്രഹിക്കുന്നത് നല്ലതായിരിക്കും എന്നെനിക്ക് തോന്നുന്നു. സാബത്ത് ആചരണവും അതുമായി ബന്ധപ്പെട്ട സാബത്ത് വർഷവും ജൂബിലി വർഷവും എല്ലാം ഒരു കാർഷിക വൃത്തിയുമായി ബന്ധപ്പെട്ടാണ് തുടങ്ങുന്നത്. കാനാൻകാരാണ് ഈ ആചരണത്തിന് അഥവാ ആചാരത്തിന് തുടക്കം കുറിച്ചതെന്ന് മത ചരിത്രകാരന്മാരും പുരാവസ്തു ഗവേഷകന്മാരുമൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. കാനാൻകാരുടെ സമയത്തെ സംബന്ധിച്ച ഒരു വിഭജന പ്രക്രിയ നമ്മൾ ഓർത്തിരിക്കുന്നത് നല്ലതാണ്. ആഴ്ചകളെ 7 ദിവസങ്ങളായി കാനാൻകാർ തിരിച്ചിരുന്നു. അതിൽ 7-ാമത്തെ ദിവസം ശബതു എന്നാണ് പറയുക. അത് ജോലിയിൽ നിന്ന് വിരമിക്കുക എന്ന അർത്ഥമാണ് സാബത്ത്. ശാബാത്തു സപ്പാത്തു എന്നൊക്കെ പറയുമ്പോൾ അർത്ഥമാക്കുന്നത്. ആഴ്ചയുടെ 6 ദിവസം കഴിഞ്ഞ് 7-ാമത്തെ ദിവസം ജോലി ചെയ്യാൻ കൊള്ളാത്ത ഒരു ദിവസമാണ്, വിശ്രമിക്കേണ്ട ദിവസമാണ്. അങ്ങനെ 7 ദിവസമുള്ള ഒരാഴ്ച, ആ 7 ആഴ്ചകൾ വരുമ്പോൾ ദിവസം 49 ആവും. 49 ദിവസം കഴിഞ്ഞ് വരുന്ന ഒരു ദിവസം വലിയ ആഘോഷ ദിവസമായി കണക്കാക്കിയിരുന്നു. 50-ാം ദിവസം ആഴ്ചയുടെ 7-ാം ദിവസം, 7 ആഴ്ചകൾ കഴിഞ്ഞ് വരുന്ന 50-ാം ദിവസം, ഇത് രണ്ടും കാനാൻകാരെ സംബന്ധിച്ച് വിശ്രമ ദിവസങ്ങളായിരുന്നു. ഇതുകൊണ്ട് തീർന്നില്ല അവരുടെ സമയത്തിൻ്റെ വിഭജനം. 7 ആഴ്ചകൾ കൂടുന്ന ഒരു യൂണിറ്റ് 50-ാം ദിവസം, അങ്ങനെ 50 ദിവസങ്ങളുടെ 7 യൂണിറ്റുകൾ കൂടുമ്പോൾ 7 × 35 350 ദിവസങ്ങളാവും. ഈ 350 ദിവസങ്ങളുടെ കൂടെ 2 ആഴ്ചകൾ 14 ദിവസവും ഇവിടെ ആവുമ്പോഴേക്കും ആ 14 ദിവസം വിഷമ ദിവസങ്ങളായി അഥവാ ആഘോഷ ദിവസങ്ങളായി കണക്കാക്കിയിരുന്നു. ഇപ്പോൾ 350 ശേഷം വരുന്ന 14 ദിവസങ്ങളാകുമ്പോൾ 364 ദിവസങ്ങളായി. ഇനി 364 ദിവസങ്ങൾ കഴിയുന്ന അവസാനത്തെ ഒരു വർഷം അവസാനിക്കുകയാണ് ഒരു യൂണിറ്റ്. അത് ഏറ്റവും വലിയ ആഘോഷ ദിവസമായി 365-ാമത്തെ ദിവസത്തെ കണക്കാക്കിയിരുന്നു. ഇനി ഇങ്ങനെ 365 ദിവസം കൂടുന്ന യൂണിറ്റുകൾ, അത് അതിൻ്റെ 50 അഥവാ ഇങ്ങനെ 7 വർഷങ്ങൾ കഴിയുമ്പോൾ 7-ാമത്തെ വർഷത്തെ അവർ ജൂബിലി ഒരു സാബത്ത് വർഷം എന്ന് വിശേഷിപ്പിക്കുമായിരുന്നു. 7-ാം ദിവസം സാബത്ത് ദിവസം എന്നതുപോലെ 7-ാം വർഷം സാബത്ത് വർഷം. ആ സാബത്ത് വർഷം അവരെ സംബന്ധിച്ച് ആഘോഷത്തിൻ്റെയും വിശ്രമത്തിൻ്റെയും പൊതുവായിട്ടുള്ള ഒരു കാലഘട്ടമായിരുന്നു. ഇനി 7 സാബത്ത് വർഷങ്ങൾ കൂടുമ്പോൾ 49 വർഷങ്ങളായി. ആ 49 വർഷം കഴിഞ്ഞ് 49 ദിവസം കഴിഞ്ഞ് 1 ദിവസം വിശ്രമിക്കുന്നത് പോലെ 49 വർഷം കഴിഞ്ഞ് 50-ാം വർഷം വരുമ്പോൾ അതൊരു പൂർണ്ണ വിശ്രമത്തിൻ്റെ വർഷമായി കണക്കാക്കുമായിരുന്നു. ഇങ്ങനെയാണ് കാനാൻകാർ അവരുടെ ദിവസങ്ങളും മാസങ്ങളും വർഷങ്ങളുമൊക്കെ തിരിച്ചിരുന്നത്. അവരുടെ ഏറ്റവും വലിയ യൂണിറ്റ് 50 വർഷങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു യൂണിറ്റാണ്. അതിനുശേഷം ഈ സൈക്കിൾ വീണ്ടും ആരംഭിക്കുകയാണ്. സാബത്തിൻ്റെതായ ദിവസങ്ങൾ, സാബത്തുകൾ ചേരുന്ന 50 ദിവസത്തിൻ്റെ യൂണിറ്റുകൾ, പിന്നെ 7 ആഴ്ചകൾ കൂടി 7 യൂണിറ്റുകൾ കൂടിയ ഒരു വർഷത്തിൻ്റെ യൂണിറ്റ്, 7 വർഷങ്ങൾ കൂടുന്ന സാബത്ത് വർഷം, 7 സാബത്ത് വർഷങ്ങൾ ചേരുന്ന പൊതുവായിട്ടുള്ള ഒരു വലിയ യൂണിറ്റ്. ഇങ്ങനെയാണ് കാനാൻകാർ സമയത്തെ വേർതിരിക്കുകയും ഇത് കാർഷിക വൃത്തിയുമായി ബന്ധപ്പെടുത്തി അവർ പ്രവർത്തിക്കുകയും ചെയ്തിരുന്നു. ഇനി സാബത്ത് ദിവസത്തിലേക്ക് തന്നെ അടുത്തു വരാം. സാബത്ത് ദിവസം ഒരു ദുർദേവതയുടെ ദിവസമായിട്ടാണ് അവർ കണക്കാക്കിയിരുന്നത്. സാബത്ത് ദിവസം ഒരു ജോലിയും ചെയ്യാൻ പാടില്ല. ജോലി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ദുർദേവതയുടെ ശാപം അഥവാ അതിൻ്റെ ആവാസം ജോലി സ്ഥലത്തും ജോലി ചെയ്യുന്ന വ്യക്തികളിലും ഉണ്ടാകും. അതുകൊണ്ട് ഒരു കാരണവശാലും ഒരു ജോലിയും സാബത്ത് ദിവസം ചെയ്യാൻ പാടില്ല, ചെയ്യുന്നൊന്നും വിജയിക്കുകയില്ല എന്ന് മാത്രമല്ല സാബത്തിൽ ജോലി ചെയ്യുന്നവരുടെ മേൽ വലിയ ശാപമുണ്ടാകും എന്നും അവർ കരുതിയിരുന്നു. ഇത് മതപരമായ ഒരു വ്യാഖ്യാനം കൊടുക്കുകയാണ് മനുഷ്യൻ്റെ ഒരു ആവശ്യത്തിന് വേണ്ടി. അധ്വാനിക്കുന്ന മനുഷ്യൻ ആഴ്ചയിൽ 1 ദിവസമെങ്കിലും വിശ്രമിക്കണം, അതവൻ്റെ മൗലിക അവകാശമാണ്. അത് മതപരമായൊരു നിയമമായി എടുത്തു കാണിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതെല്ലാവരും മാനിക്കും, എല്ലാവരും അനുസരിക്കും എന്നൊരു ചിന്ത കടന്നു വന്നതുകൊണ്ടാവാം കാനാൻകാർ ഈ ശാബത്തു എന്ന് പറഞ്ഞ് 7-ാം ദിവസത്തെ ഒരു ശാപ ദിവസമായി കണക്കാക്കിയത്. ഇത് ബാബിലോണിലും ഇപ്രകാരം ഒരു ആചാരം നിലവിലിരുന്നു. നമ്മുടെ നാട്ടിലും കുറേയെല്ലാം ഈ ആശയം നിലനിൽക്കുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ ശനി എന്ന് പറയാറുണ്ട്. ശാപത്തിൻ്റെ ദിവസം സാറ്റേൺ ഗ്രഹമാണ്, അതിനെ ശനി ഗ്രഹമെന്നാണ് വിളിക്കുക. ശനി എന്ന് പൊതുവെ പറയുമ്പോഴേക്കും അത് ഒന്നിനും കൊള്ളാത്ത, ദോഷകരമായി ബാധിക്കുന്ന, മനുഷ്യന് ഉപകാരപ്രദമോ പ്രയോജനപ്രദമോ അല്ലാത്ത ഒരു ദിവസമായിട്ടാണ്, ഒരു കാലഘട്ടമാണ് ശനി ബാധിച്ചെന്നും ശനിദശയെന്നും ഒക്കെ പറയുമ്പോൾ നമ്മൾ അർത്ഥമാക്കുക. ശനിദശ 19 വർഷത്തേക്ക് ദീർഘിക്കുമെന്നൊക്കെയാണ് ഭാരതത്തിലെ ചില കാഴ്ചപ്പാടുകളുള്ളത്. അപ്പോൾ ശാബത്തു എന്ന് പറയുന്നതും ശനി എന്ന് പറയുന്നതും മനുഷ്യന് ജോലി ചെയ്യാൻ കൊള്ളാത്ത ഏതോ ദുർദേവതയുടെ ദിവസമായി പരിഗണിച്ചു അന്ന് പരിപൂർണമായി വിശ്രമിച്ചേ മതിയാകൂ എന്ന ഒരു കാഴ്ചപ്പാട് നിലനിന്നു. ഇങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കുമ്പോഴാണ് ഇസ്രായേൽക്കാർ കാനാൻ ദേശത്തേക്ക് കടന്നു വരുന്നത്. ഇസ്രായേൽക്കാർ കാനാൻകാരിൽ നിന്നാണ് തങ്ങളുടെ കൃഷിയെ സംബന്ധിച്ച കാര്യങ്ങളൊക്കെ പഠിച്ചത്. മറ്റു തിരുനാളുകൾ എന്ന പോലെ, കൃഷിയുടെ ആചാരങ്ങൾ എന്ന പോലെ, ഈ സാബത്ത് ആചരണത്തിലും ഒരുപക്ഷെ കാനാൻകാരുടെ പ്രവർത്തനത്തിൻ്റെ ചിന്തകളുടെയൊക്കെ സ്വാധീനം കടന്നു വന്നിട്ടുണ്ടാവാം. അല്ലെങ്കിൽ കാനാൻകാരിലും മറ്റ് കാർഷിക വൃത്തി ചെയ്തിരുന്ന വ്യക്തികളിലും സമൂഹങ്ങളിലും നിലവിലിരുന്ന ഈ ആശയം എടുത്ത് അതിനെ വിശുദ്ധീകരിച്ച് അതിന് പ്രത്യേകമായൊരു അർത്ഥവും പ്രത്യേകമായൊരു വ്യാഖ്യാനവും നൽകിയാണ് സാബത്ത് എന്ന ആശയത്തിലേക്ക് വരുന്നത്. സാബത്ത് ദിവസം കാനാൻകാരെ സംബന്ധിച്ച് ശാപത്തിൻ്റെ ദിവസമായിരുന്നു. ശാപതം എന്നൊക്കെ പറയുന്നത് ശാപം എന്ന ഒരാശയത്തിലേക്കാണ് നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കപ്പെടുന്നത്. പക്ഷേ ശാപത്തിൻ്റെ ദുർദേവതയുടേതായിരുന്ന ദിവസം ഇസ്രായേൽക്കാരെ സംബന്ധിച്ചോളം ദൈവിക പ്രമാണത്തിലൂടെ വിശുദ്ധീകരിച്ച് കഴിയുമ്പോൾ അത് ദൈവത്തിൻ്റെ പ്രത്യേക ദിവസമായിത്തീരുന്നു. ദുർദേവതയ്ക്ക് വേണ്ടി മാറ്റിവെച്ച ദിവസമല്ല, ദൈവ ശുശ്രൂഷയ്ക്ക് വേണ്ടി ദൈവം പ്രത്യേകമായി തിരഞ്ഞെടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ് സാബത്ത് എന്ന ആശയം കടന്നു വന്നു. സാബത്ത് ആചരണം ഇങ്ങനെയാണ് ഇസ്രായേൽക്കാർ അതിനെ വിശുദ്ധീകരിച്ചെടുക്കുക, അഥവാ ഇസ്രായേൽക്കാർക്ക് ദൈവം കൊടുത്ത ഒരു പ്രമാണം സാബത്ത് ആചരിക്കണം എന്നതായി വന്നു. ശാപത്തിനെ വിശുദ്ധീകരിക്കണമെന്നാണ് പറയുക. അതിനെ അശുദ്ധമായി മാറ്റി നിർത്തുകയല്ല, ശാപഗ്രസ്തമായി പുറന്തള്ളുകയോ ഭയപ്പെടുകയോ അല്ല. ശാപത്ത് ദിവസം വിശുദ്ധമായി ആചരിക്കണം. ശാപത്ത് ദിവസം വിശുദ്ധമായി ആചരിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് രണ്ട് കാഴ്ചപ്പാടുകൾ അഥവാ രണ്ട് വിശദീകരണങ്ങൾ ബൈബിളിൽ കാണുന്നുണ്ട്. നമ്മൾ പുറപ്പാട് പുസ്തകത്തിൽ നിന്ന് വായിച്ചത് ഇപ്രകാരമായിരുന്നു. പുറപ്പാട് പുസ്തകത്തിൽ നിന്ന് വായിക്കുന്നത് ശാപത്താചരണത്തിൻ്റെ അടിസ്ഥാനമായി എടുത്തു കാണിക്കുന്നത് ദൈവം ഇവിടെ പറയും 5:20-11 നീ ശാപത്താചരിക്കണം, എന്തെന്നാൽ കർത്താവ് 6 ദിവസം കൊണ്ട് ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ള സമസ്തവും സൃഷ്ടിക്കുകയും 7-ാം ദിവസം വിശ്രമിക്കുകയും ചെയ്തു. ദൈവം 7-ാം ദിവസം വിശ്രമിച്ചു, അതുകൊണ്ട് നീയും വിശ്രമിക്കണം. ശാപത്ത് ആചരിക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ വിശ്രമത്തിൽ പങ്കുചേരുക എന്നാണ് അർത്ഥമാകുക. അപ്പോൾ ദൈവ ശുശ്രൂഷയ്ക്ക് വേണ്ടി മാറ്റിവെക്കേണ്ട ഒരു ദിവസമാണ് എന്ന ആശയം കടന്നു വന്നു. ഉൽപ്പത്തി പുസ്തകം 2:3 3-4 വാക്യങ്ങൾ നമ്മളിപ്രകാരം കാണാം. നമുക്ക് 1 മുതലുള്ള വാക്യങ്ങൾ വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 2:1-4 വാക്യങ്ങൾ. അങ്ങനെ ആകാശവും ഭൂമിയും അവയിലുള്ള സമസ്തവും പൂർണ്ണമായി. ദൈവം തൻ്റെ ജോലി 7-ാം ദിവസം പൂർത്തിയാക്കി. താൻ തുടങ്ങിയ പ്രവൃത്തിയിൽ നിന്ന് വിരമിച്ച് 7-ാം ദിവസം അവിടുന്ന് വിശ്രമിച്ചു. സൃഷ്ടികർമ്മം പൂർത്തിയാക്കി തൻ്റെ പ്രവൃത്തികളിൽ നിന്ന് വിരമിച്ച് വിശ്രമിച്ച 7-ാം ദിവസത്തെ ദൈവം അനുഗ്രഹിച്ച് വിശുദ്ധമാക്കി. അപ്പോൾ ദൈവം തൻ്റെ ജോലി പൂർത്തിയാക്കി, ജോലിയിൽ നിന്ന് വിരമിച്ച് അതിനെ വിശുദ്ധമാക്കി. വിശുദ്ധമെന്ന് പറഞ്ഞാൽ തനിക്ക് വേണ്ടി തന്നെ പ്രതിഷ്ഠിച്ചത് എന്നാണ് അർത്ഥം. ദൈവത്തിന് വേണ്ടി പ്രതിഷ്ഠിക്കപ്പെടുന്നതാണ് വിശുദ്ധം. ദൈവത്തിന് വേണ്ടി പ്രതിഷ്ഠിക്കപ്പെട്ട ദിവസം വിശുദ്ധമാണ്. ദൈവത്തിന് വേണ്ടി പ്രതിഷ്ഠിക്കപ്പെട്ട സ്ഥലം വിശുദ്ധമാണ്. ദൈവിക സേവനത്തിന് വേണ്ടി മാറ്റിവെക്കപ്പെടുന്ന വ്യക്തികളും വിശുദ്ധരാണ്. അപ്പോൾ വിശുദ്ധം എന്നാൽ ദൈവത്തിൻ്റേത് എന്നർത്ഥം. അപ്പോൾ ശാപത്ത് നീ വിശുദ്ധമായി ആചരിക്കണം എന്ന് പുറപ്പാട് പുസ്തകത്തിൽ 3-ാമത്തെ പ്രമാണമായി അവതരിപ്പിക്കുമ്പോൾ ഈ ആഴ്ചയുടെ 7-ാം ദിവസം ദൈവത്തിന് വേണ്ടി മാറ്റിവെക്കുന്ന ദിവസമായിരിക്കണം. അതിന് കൊടുക്കുന്ന വിശദീകരണം, ദൈവം വിശ്രമിച്ചു, ആ വിശ്രമത്തിലുള്ള പങ്കുചേരലാണ് നീയും ശാപത്തിലൂടെ നടത്തുന്നത്. അപ്പോൾ ദൈവ ശുശ്രൂഷയ്ക്ക് വേണ്ടി മാറ്റിവെക്കുന്ന ഒരു ദിവസം, ദൈവത്തെക്കുറിച്ച് ചിന്തിക്കാൻ, ദൈവത്തിൻ്റെ പ്രവർത്തികളെക്കുറിച്ച് ദൈവത്തിന് നന്ദി പറയാൻ, ദൈവ ആരാധനയ്ക്ക് വേണ്ടി സമയം കണ്ടെത്താൻ വേണ്ട ഒരു പ്രത്യേക ദിവസമായി ശാപത്തിനെ അവർ കണക്കാക്കി. അതാണ് ശാപത്തെ സംബന്ധിച്ച ആദ്യത്തെ വിശദീകരണം. ഇനി 2-ാമത്തെ പട്ടികയിൽ നമ്മൾ കാണും ഈ ശാപത്തെക്കുറിച്ച് തന്നെ വിവരണം. അത് നമ്മൾ വായിച്ചതാണ്, പക്ഷേ അതിലെ പ്രസക്തമായൊരു കാര്യം വീണ്ടും എടുത്തു കാണിക്കട്ടെ. ഇവിടെ വിശ്രമം എന്ന ആശയത്തിന് കൂടുതൽ ഊന്നൽ കൊടുക്കുകയാണ്. ദൈവത്തിന് വേണ്ടി മാറ്റിവെക്കുക, ദൈവ ശുശ്രൂഷയ്ക്ക് വേണ്ടി മാറ്റിവെക്കുക എന്നതിനേക്കാൾ ദൈവസന്നിധിയിൽ വിശ്രമിക്കുക, ജോലിയിൽ നിന്ന് വിരമിക്കുക എന്ന ആശയത്തിനാണ് 2-ാമത്തെ പട്ടികയിൽ ഊന്നൽ കൊടുക്കുന്നത്. നിയമാവർത്തന പുസ്തകം 5:14-15 വീണ്ടും ഒരിക്കൽ കൂടി വായിക്കട്ടെ. 7-ാം ദിവസം നിന്റെ ദൈവമായ കർത്താവിൻ്റെ ശാപത്താണ്. അന്ന് ഒരു ജോലിയും ചെയ്യരുത്. നീയോ നിന്റെ മകനോ മകളോ ദാസനോ ദാസിയോ കാളയോ കഴുതയോ മൃഗങ്ങളിൽ ഏതെങ്കിലുമോ നിന്റെ പട്ടണത്തിലുള്ള പരദേശിയോ ഒരു ജോലിയും ചെയ്യരുത്. നിന്നെപ്പോലെ തന്നെ നിന്റെ ദാസനും ദാസിയും വിശ്രമിക്കട്ടെ. അപ്പോൾ ജോലി ചെയ്യരുത്, വിശ്രമിക്കണം എന്ന ആശയം ഊന്നി പറയുകയാണ്. എന്താ ഇതിന് കാരണം? ഇതിനടിസ്ഥാനമായിട്ട് എടുത്തു കാണിക്കുന്ന എന്ത് സംഭവമാണ്? പുറപ്പാട് പുസ്തകത്തിൽ സൃഷ്ടികർമ്മം പൂർത്തിയാക്കി വിശ്രമിച്ചതിനെക്കുറിച്ച് പറയുമ്പോൾ നിയമാവർത്തന പുസ്തകത്തിൽ മറ്റൊരു സംഭവത്തിലേക്കാണ് ശ്രദ്ധ തിരിക്കുന്നത്. നീ ഈജിപ്തിൽ ദാസനായിരുന്നുവെന്നും നിന്റെ ദൈവമായ കർത്താവ് തൻ്റെ കരുത്തുറ്റ കരം നീട്ടി അവിടെ നിന്ന് നിന്നെ മോചിപ്പിച്ച് കൊണ്ടുവന്നുവെന്നും ഓർമ്മിക്കുക. അതുകൊണ്ട് ശാപത്ത് ദിനം ആചരിക്കാൻ അവിടുന്ന് നിന്നോട് കൽപ്പിച്ചിരിക്കുന്നു. ആശയത്തിൽ അല്പം മാറ്റമുണ്ടാവുകയാണ്. ആദ്യത്തേതിൽ ദൈവത്തിൻ്റെ വിശ്രമത്തിൽ പങ്കുചേരുക, ദൈവ ശുശ്രൂഷയ്ക്കായി സമയം കണ്ടെത്തുക എന്ന് പറഞ്ഞെങ്കിൽ 2-ാമത്തേതിൽ അധ്വാനിക്കുന്ന മനുഷ്യൻ്റെ മൗലികമായ അവകാശമാണ് വിശ്രമം എന്ന ആശയത്തിന് ഊന്നൽ കൊടുക്കുന്നു. അതിന് ഉപോദ്ബലകമായി അടിസ്ഥാനമായി എടുത്തു കാണിക്കുന്ന നീ ദാസനായിരുന്നു, നീ ഈജിപ്തിന് അടിമയായിരുന്നു, അടിമയായിരുന്ന നീ നിലവിളിച്ചു, നിന്റെ നിലവിളി കേട്ട് ഇറങ്ങി വന്നതിനെ മോചിപ്പിച്ച ഞാനാണ് നിനക്ക് വിശ്രമം നൽകിയത്. നീ ഒരിക്കൽ അടിമയായിരുന്നു, ഇന്ന് നീ ഉടമയായി മാറി. നീ ഉടമയായി മാറുമ്പോൾ നിനക്ക് അടിമകളുണ്ടാവും. ആ അടിമകൾക്ക് നീ സ്വാതന്ത്ര്യം കൊടുക്കണം, ആ അടിമകൾക്ക് നീ വിശ്രമം കൊടുക്കണം. നിന്റെ ദാസനും ദാസിയും നിന്റെ കാളയും കഴുതയും മൃഗങ്ങളെല്ലാം വിശ്രമിക്കണം. കാരണം അധ്വാനിക്കുന്ന മനുഷ്യൻ്റെ, അധ്വാനിക്കുന്ന ജീവികളുടെ മൗലിക അവകാശമാണ് വിശ്രമം. വിശ്രമിക്കാതെ അധ്വാനിച്ചാൽ മനുഷ്യനും മൃഗങ്ങളും അതുപോലെ തളർന്നു പോകും, തകർന്നു പോകും. അതൊരിക്കലും ഉണ്ടാവരുത്. ജീവസന്ധാരണത്തിന് അധ്വാനം ആവശ്യമായതുപോലെ തന്നെ വിശ്രമവും ആവശ്യമാണ്. അപ്പോഴും മനുഷ്യന്റെ മൗലിക അവകാശത്തിനാണ് സാബത്ത് ആചരണത്തിലൂടെ നിയമാവർത്തന പുസ്തകത്തിൽ ഊന്നൽ കൊടുക്കുന്നത്. ഇത് രണ്ടും പ്രസക്തമാണ്. ഇതിലേതാണ് ആദ്യത്തേതെന്ന് ചോദിച്ചാൽ പൊതുവെ ബൈബിൾ പഠിതാക്കൾ പറയുന്നത് രണ്ടാമത്തേതാണ്. രണ്ടാമത്തേത് നിയമാവർത്തന പുസ്തകത്തിലാണ് നമ്മൾ കാണുന്നത്, ആദ്യത്തേത് പുറപ്പാട് പുസ്തകത്തിലും. ഇപ്പോൾ നമ്മൾ ഓർക്കണം, ബൈബിൾ ഇന്ന് കാണുന്ന ആ ക്രമത്തിലല്ല എഴുതപ്പെട്ടത്. ഉൽപ്പത്തി പുസ്തകം ആദ്യം, രണ്ടാമത് പുറപ്പാട്, മൂന്നാമത് ലേവ്യ, നാല് സംഖ്യ, അഞ്ച് നിയമാവർത്തനം, ഇങ്ങനെ കാലക്രമത്തിൽ രൂപപ്പെട്ട ഒന്നല്ല പുസ്തകം. പുസ്തകത്തിൽ പറയുന്ന കാര്യങ്ങൾക്ക് കാലക്രമമുണ്ടെങ്കിലും ആ പുസ്തകം എഴുതപ്പെട്ട കാലഘട്ടം ഇപ്രകാരമായിരിക്കുകയില്ല. അത് വിശദമായൊരു പഠനം ആവശ്യപ്പെടുന്ന വിഷയമാണ് ബൈബിളിൻ്റെ ഉത്ഭവം എന്നത്. പക്ഷേ പൊതുവെ അംഗീകരിക്കപ്പെട്ടിട്ടുള്ള ഒരു വീക്ഷണം അനുസരിച്ച് ബൈബിളിലെ ആദ്യ പുസ്തകങ്ങൾ, അഞ്ച് പുസ്തകങ്ങൾ, പഞ്ചഗ്രന്ഥം എന്നിവയിൽ അറിയപ്പെടുന്ന അഞ്ച് പുസ്തകങ്ങൾക്ക് പിന്നിൽ വ്യത്യസ്ത കാലഘട്ടങ്ങൾ രൂപപ്പെട്ട നാല് പാരമ്പര്യങ്ങൾ ഉണ്ട് എന്ന് കരുതപ്പെടുന്നു. ആദ്യത്തേത് യാഹ്വേ എന്ന് ദൈവത്തെ വിളിക്കുന്ന യാഹ്വേ പാരമ്പര്യം എന്നാണ് പറയുക. ദാവീദിൻ്റെയും സോളമൻ്റെയും ഒക്കെ കാലത്ത് ബിസി 10-ാം നൂറ്റാണ്ടിൽ 11-ാം നൂറ്റാണ്ടിലും 10-ാം നൂറ്റാണ്ടിലും രൂപം കൊണ്ട യാഹ്വേ പാരമ്പര്യം. അതിനുശേഷം ഇസ്രായേലിൻ്റെ വിഭജനത്തിന് ശേഷം 9-ാം നൂറ്റാണ്ടിൽ രൂപം കൊണ്ട ഏലോഹെ പാരമ്പര്യം, ദൈവത്തെ ഏലോഹിം അഥവാ ഏലോഹെ എന്ന് വിളിക്കുന്ന. മൂന്നാമത്തേതാണ് നിയമാവർത്തന പാരമ്പര്യം. അത് ഇസ്രായേലിൻ്റെ പതനത്തിന് ശേഷം BC 720 ശേഷം ഏതാണ്ട് 8-ാം നൂറ്റാണ്ടിൻ്റെ അവസാനം, 7-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭം, ഇങ്ങനെ 700-ും 650-ും മധ്യേയുള്ള കാലഘട്ടത്തിൽ വടക്കൻ രാജ്യമായ ഇസ്രായേലിൽ നിന്ന് കടന്നു വന്ന പ്രവാചകന്മാർ രൂപം കൊടുത്ത ഒരു പാരമ്പര്യമായിട്ടാണ് നിയമാവർത്തന പാരമ്പര്യത്തെക്കുറിച്ച് പറയുക. ഡ്യൂട്ടറോണോമിക് ട്രഡീഷൻ എന്ന് പറയും. അതിനുശേഷം പ്രവാസകാലത്ത് രൂപപ്പെട്ടതാണ് പുരോഹിത പാരമ്പര്യം. ഇങ്ങനെ നാല് വ്യത്യസ്ത കാലഘട്ടങ്ങളിൽ രൂപപ്പെട്ട വാചിക പാരമ്പര്യങ്ങൾ പിന്നീട് ലിഖിതമായി മാറി ആണ് ഇന്ന് നമുക്ക് ഈ പഞ്ചഗ്രന്ഥം ഇന്നത്തെ രീതിയിൽ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഈ ചരിത്ര പശ്ചാത്തലത്തിൽ നോക്കുമ്പോൾ നിയമാവർത്തന പാരമ്പര്യമാണ് പുരോഹിത പാരമ്പര്യത്തെക്കാൾ മുമ്പിലുള്ളത്. നമ്മൾ ആദ്യം കണ്ട പുറപ്പാട് പുസ്തകം 20-ാമത്തെ അധ്യായത്തിലെ പ്രമാണങ്ങളുടെ പട്ടിക പുരോഹിത പാരമ്പര്യം എന്നറിയപ്പെടുന്ന ആ ഒരു പാരമ്പര്യത്തിൽ പെട്ടതാണ്. അത് BC 6-ാം നൂറ്റാണ്ടിലോ 5-ാം നൂറ്റാണ്ടിലോ രൂപപ്പെട്ടതാവാം. അതേസമയം നിയമാവർത്തന പാരമ്പര്യത്തിൽപ്പെട്ട നിയമാവർത്തന പുസ്തകം 5-ാമത്തെ അധ്യായത്തിലെ പട്ടിക 1-ാം നൂറ്റാണ്ടോ 2-ാം നൂറ്റാണ്ടോ മുമ്പ് രൂപപ്പെട്ടതാവാം. എന്തെങ്കിലും ആവട്ടെ, വ്യത്യാസമുണ്ട് എന്ന് ഓർക്കുക. സാബത്തിനെ സംബന്ധിച്ച്, സാബത്തിൻ്റെ വിവരണത്തെ സംബന്ധിച്ച്, വിശദീകരണത്തെ സംബന്ധിച്ച കാഴ്ചപ്പാടിൽ വ്യത്യാസമുണ്ട്. രണ്ടും പരസ്പരം എക്സ്ക്ലൂസീവ് അല്ല, പരസ്പരം തള്ളിപ്പറയുന്നതല്ല, പരസ്പര പൂരകങ്ങളാണ്. ഒന്ന് മറ്റൊന്നിനു പകരം നിൽക്കേണ്ടതില്ല. ഈ രണ്ട് ആശയങ്ങളിലൂടി കണക്കിലെടുക്കുമ്പോഴേ സാബത്തിനെ സംബന്ധിച്ച ബൈബിളിൻ്റെ മൊത്തമായ കാഴ്ചപ്പാട് നമുക്ക് കിട്ടുകയുള്ളൂ. ആ സാബത്തിന് രണ്ട് ഘടകങ്ങളുണ്ട്. സാബത്ത് വിശുദ്ധമായി സൂക്ഷിക്കണം, അഥവാ ദൈവശുശ്രൂഷയ്ക്കായിട്ട് ആ സമയം കണ്ടെത്തണം. അതോടൊപ്പം സാബത്ത് വിശ്രമത്തിനുള്ള അവസരമായിരിക്കണം. മനുഷ്യൻ ഒരിക്കലും അധ്വാനത്തിൻ്റെ അടിമയാവരുത്. അധ്വാനിക്കാതെ ജീവിക്കാൻ സാധിക്കില്ല. നിന്റെ നെറ്റിയിലെ വീർപ്പുണ്ട്, നീ അപ്പം ഭക്ഷിക്കണം എന്ന് കൽപ്പിച്ച് വിട്ട ദൈവം തന്നെയാണ് മനുഷ്യനോട് പറയുക, നീ അധ്വാനത്തിൻ്റെ അടിമയാവരുത്. അധ്വാനിക്കുന്ന ജീവിക്കാൻ വേണ്ടിയാണ്. ജീവിതം തന്നെ അധ്വാനത്തിന് വേണ്ടിയാവാതിരിക്കുക. അധ്വാനം പലപ്പോഴും ഉപജീവനത്തിന് അപ്പുറത്ത് സമ്പാദിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ജീവിത ലക്ഷ്യം തന്നെ സ്വത്ത് സമ്പാദിക്കുക എന്നതായിത്തീരരുത്. മനുഷ്യ ജീവിതത്തിന് ഒരു താളവും ക്രമവും ലയവുമൊക്കെ ആവശ്യമാണ്. അധ്വാനവും വിശ്രമവും മാറി മാറി വരണം. ആഴ്ചയിൽ 6 ദിവസം അധ്വാനിച്ചോളൂ, പക്ഷേ 7-ാം ദിവസം നീ വിശ്രമിച്ചേ മതിയാവും. ഇല്ല എങ്കിൽ നിന്റെ അധ്വാനം നിഷ്ഫലമായിത്തീരും. അധ്വാനിക്കാൻ മാത്രമേ നിനക്ക് സാധിക്കൂ, ഒരിക്കലും ജീവിതം ആസ്വദിക്കാൻ സാധിക്കുകയില്ല. അതിൻ്റെ പുറമെ വേറൊന്നുകൂടിയുണ്ട്. അനുദിന ജീവിതത്തിൽ ദൈവിക സാന്നിധ്യത്തെക്കുറിച്ച് നീ അനുസ്മരിക്കണം. ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ പ്രതിദിനം അനുസ്മരിക്കാനായിട്ട് സമയമെടുക്കും. പക്ഷേ അതിനപ്പുറത്ത് ഈ ജീവിതക്രമത്തിൽ ആഴ്ചയിൽ 1 ദിവസം നീ ദൈവിക ശുശ്രൂഷയ്ക്ക് വേണ്ടി, ദൈവിക ചിന്തയ്ക്ക് വേണ്ടി മാറ്റിവെക്കുക. ദൈവം നമ്മെ ഏൽപ്പിക്കുന്നൊരു ദൗത്യമുണ്ട്. ഈ ഭൂമിയിൽ ജീവിക്കുക. ഈ ഭൂമിയിൽ ജീവിച്ച് ഈ ഭൂമിയുടെ തന്നെ നവീകരണത്തിന് വേണ്ടി യത്നിക്കുക. പറുദീസായിൽ മനുഷ്യനെ ആക്കിയപ്പോൾ ദൈവം കൊടുത്ത ഒരു കൽപ്പനയുണ്ടായിരുന്നു, ഒരു ലക്ഷ്യമുണ്ടായിരുന്നു, തോട്ടം സൂക്ഷിക്കാനും കൃഷി ചെയ്യാനും വേണ്ടി. ഈ പ്രപഞ്ചത്തിൽ മനുഷ്യന് ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ഒരു ദൗത്യമുണ്ട്. ഓരോ വ്യക്തിയെ സംബന്ധിച്ച വ്യത്യസ്തമായ ദൗത്യമായിരിക്കും. എല്ലാം ഈ പ്രപഞ്ചത്തിൻ്റെ നവീകരണത്തിനും പരസ്പരം ഒന്നിച്ചുള്ള സഹോദരതുല്യമായ ഐക്യത്തിലുള്ള ജീവിതത്തിനും വേണ്ടിയാണ് ഈ പ്രമാണം ഈ ജീവൻ നൽകിയിരിക്കുന്നത്. പക്ഷേ ഈ ജീവിതം അധ്വാനത്തിൻ്റെ മാത്രം ആ ചിന്തയിൽ മുങ്ങിപ്പോകരുത്. നീ ആരാണെന്നും എന്തിനു വേണ്ടിയാണ് സൃഷ്ടിക്കപ്പെട്ടതെന്നും നീ മറക്കരുത്. ദൈവത്തിൻ്റെ ഛായയിലും സദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടവനാണ് മനുഷ്യൻ. ആ ഛായയിലും സദൃശ്യത്തിലും വൈകല്യം സംഭവിച്ചിട്ടുണ്ട്. നിനക്കിവിടെ സ്ഥിരമായൊരു വാസസ്ഥലമില്ല. നിന്റെ വാസസ്ഥലം പിതൃഭവനമായ സ്വർഗമാണ്. ആ സ്വർഗത്തിലേക്കുള്ള പ്രയാണത്തിനു മധ്യേയുള്ള ഒരു ഇടത്താവളമായിട്ട് വേണം ഈ ഭൂമിയെ കാണാൻ. ഇവിടെ നിന്നെ ഏൽപ്പിച്ചിരിക്കുന്നത് അധ്വാനിക്കുക, സ്നേഹിക്കുക, പരസ്പര ബന്ധത്തിലൂടെ വളരുക, അങ്ങനെ സഹോദര സ്നേഹത്തിലും ദൈവസ്നേഹത്തിലും വളർന്ന് നിന്റെ പൂർണ്ണതയിലെത്തുക. അങ്ങനെ വളർച്ചയുടെ പൂർണ്ണതയിലേക്ക് വരുമ്പോൾ നിന്നെ പിതൃഭവനത്തിലേക്ക് എടുക്കും. പക്ഷേ ലക്ഷ്യം പിതൃഭവനമാണെന്ന കാര്യം മറന്നു പോകരുത്. ഇടത്താവളത്തിൽ ജീവിതകാലം മുഴുവനും ചിലവഴിക്കാൻ ശ്രമിക്കരുത്. അതിനുവേണ്ടിയാണ് സാബത്തിനെ കുറിച്ച് പറയുന്നത്. സാബത്ത് നിന്നെ അനുദിന ജീവിതത്തിൻ്റെ വ്യഗ്രതകൾക്കപ്പുറത്ത് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ഉയർത്തും. ഇതിനൊരു യുഗാന്തോന്മുഖ മാനമുണ്ട്, എൻ എസ്കത്തോളജിക്കൽ ഡൈമെൻഷൻ എന്ന് പറയും. നമ്മുടെ ജീവിതമെല്ലാം ദൈവോന്മുഖമായി ജീവിക്കേണ്ടതാണ്. യേശു പറഞ്ഞല്ലോ, നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ, എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ ധാരാളം വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ പറയുമായിരുന്നു നിങ്ങൾക്ക് വേണ്ടി സ്ഥലമൊരുക്കാനാണ് ഞാൻ പോകുന്നതെന്ന്. നിങ്ങൾക്ക് സ്ഥലമൊരുക്കി കഴിയുമ്പോൾ ഞാൻ നിങ്ങളെയും കൂട്ടിക്കൊണ്ടുപോകും. യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-ാമത്തെ അധ്യായത്തിൻ്റെ ആദ്യ ഭാഗത്ത് യേശു നൽകുന്ന വലിയൊരു വാഗ്ദാനമാണ്. അപ്പോഴേ യേശു മടങ്ങി വന്ന് നമ്മളെ കൂട്ടിക്കൊണ്ടു പോകുന്നതുവരെ കാത്തിരിക്കുന്നവരാണ്. നമ്മൾ നിഷ്ക്രിയരായി കാത്തിരിക്കുകയല്ല, അധ്വാനിച്ച് ഈ പ്രപഞ്ചത്തിൻ്റെ തന്നെ മുഖം നവീകരിച്ച് നമ്മൾ അധ്വാനത്തിലൂടെയും സഹോദര സ്നേഹത്തിലൂടെയും വളർന്ന് ദൈവത്തിന് വേണ്ടി കാത്തിരിക്കണം. ആ കാത്തിരിപ്പിൻ്റെ കാര്യം മറന്നു പോകരുത്. ഈ കാത്തിരിപ്പ് നിഷ്ക്രിയമല്ല, അതോടൊപ്പം ക്രിയാത്മകമായി ദൈവത്തിന് വേണ്ടിയുള്ളൊരു കാത്തിരിപ്പാണ്. അതുകൊണ്ടാണ് സാബത്ത് ആചരണത്തിന് ഈ രണ്ടു മാനങ്ങൾ കൽപ്പിക്കുന്നത്. ഒന്ന്, ദൈവ ശുശ്രൂഷയ്ക്ക് വേണ്ടിയാണ്. ദൈവത്തെക്കുറിച്ച് അനുസ്മരിക്കുക, ദൈവചിന്തയ്ക്ക് വേണ്ടി സമയം കണ്ടെത്തുക. തീർച്ചയായിട്ടും നമ്മൾ അധ്വാനിക്കണം, പ്ലാൻ ചെയ്യണം. ഭാവിയെക്കുറിച്ചുള്ള ആകുലതകളൊക്കെ ഉണ്ടായെന്ന് വരും. ഉത്കണ്ഠ വേണ്ട എന്ന് പറഞ്ഞാലും പ്ലാനിംഗ് വേണ്ട എന്ന് പറയുന്നില്ല. ഇങ്ങനെ ചിന്തിക്കുകയും അധ്വാനിക്കുകയും ഒക്കെ ചെയ്യുന്നതിൻ്റെ ഇടയിലും നീ മറന്നു പോകരുതാത്തൊരു കാര്യമുണ്ട്. നീ ദൈവത്തിൻ്റെ പുത്രനാണ്, ദൈവത്തിൻ്റെ പുത്രിയാണ്. ആ ദൈവത്തിന് നിൻ്റെ ജീവിതത്തിൽ സ്ഥാനമുണ്ടാകണം. അത് നിന്നെ അനുസ്മരിപ്പിക്കാൻ വേണ്ടിയാണ്. ആഴ്ചയിൽ ഒരു ദിവസം ദൈവ ശുശ്രൂഷയ്ക്ക് വേണ്ടി മാറ്റിവെക്കണം. ആഴ്ചയിൽ ഒരു ദിവസം വിശ്രമിക്കണം അഥവാ വിശുദ്ധമായി സൂക്ഷിക്കണം എന്ന് പറയുക. അപ്പോൾ സാബത്ത് ആചരിക്കണം, സാബത്തിനെ വിശുദ്ധമായി ആചരിക്കണം. ഇതൊരു ദൈവിക പ്രമാണമാണ്, സ്വാഭാവികമായ നിയമമാണ് വിശ്രമിക്കുക എന്നത്. ആ സ്വാഭാവിക നിയമത്തെ ദൈവിക നിയമമായി അവതരിപ്പിക്കുകയാണ് ഉടമ്പടിയുടെ പ്രമാണത്തിലൂടെ ചെയ്യുന്നത്. 7-ാം ദിവസം സാബത്ത് ദിവസം, ആ ദൈവം സൃഷ്ടികർമ്മം പൂർത്തിയാക്കിയ ദിവസമാണ് അന്ന് ദൈവം വിശ്രമിച്ചു. ഒരിക്കലൊരു സഹോദരി എന്നോട് എഴുതി ചോദിക്കുകയുണ്ടായി, എന്താ അങ്ങേർക്ക് ഇത്ര വലിയ ക്ഷീണമായോ 6 ദിവസം കഴിഞ്ഞപ്പോഴേക്കും? ദൈവത്തിനിങ്ങനെ ക്ഷീണം തോന്നാൻ വിശ്രമിക്കാൻ എന്താ കാരണം? എനിക്കതിന് വ്യക്തമായി മറുപടി കൊടുക്കാൻ എനിക്കിതുവരെ സാധിച്ചില്ല. സമയം കിട്ടാത്തത് കൊണ്ട് എഴുതാൻ ഒരുപക്ഷെ ആ സഹോദരിയും ഇത് കേൾക്കുന്നുണ്ടാവും. കർത്താവിന് വലിയ ക്ഷീണമായോ 6-ാം ദിവസം വിശ്രമിക്കാൻ? തീർച്ചയായിട്ടും കർത്താവിന് ക്ഷീണമില്ല, കർത്താവ് ഇന്നും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. 5-ാം അധ്യായം യോഹന്നാൻ സുവിശേഷം 5-ാം അധ്യായത്തിൽ യേശു പറയും, എൻ്റെ പിതാവ് എപ്പോഴും പ്രവർത്തന നിരതനാണ്, ഞാനും പ്രവർത്തിക്കുന്നു. അപ്പോൾ 6 ദിവസത്തെ പ്രവർത്തന ശേഷം കർത്താവ് കുറുക്കം വലിച്ച് ഉറങ്ങുകയല്ല, കർത്താവ് വിശ്രമിക്കുകയല്ല. വിശ്രമം എന്ന് പറഞ്ഞാൽ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കി എന്നാണ് അർത്ഥമാക്കുക. അപ്പോൾ ദൈവത്തിൻ്റെ വിശ്രമത്തിൽ പങ്കുചേരുക എന്ന് പറഞ്ഞാൽ അവിടെ പോയി സുഖനിദ്രയിലായിരിക്കുക എന്നല്ല അർത്ഥം. ദൈവം എന്തിനു വേണ്ടി സൃഷ്ടിച്ചുവോ ആ സൃഷ്ടികർമ്മം അതിൻ്റെ പൂർണ്ണതയിലെത്തി. ആ പൂർണ്ണതയിലെത്തുന്ന ദിവസമാണ് 7-ാം ദിവസം. വാസ്തവത്തിൽ ദൈവത്തിൻ്റെ സൃഷ്ടികർമ്മം പൂർണ്ണതയിലെത്തിയോ? ഇനിയും പൂർണ്ണമായിട്ടില്ല എന്നാണ് നമ്മൾ കാണാൻ പോകുന്നത്. പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ ഈ സാബത്തിന് പുതിയ മാനമുണ്ടാകും, പുതിയ അർത്ഥമുണ്ടാകും. അതിനു മുമ്പേ നമുക്ക് ഒന്ന് പ്രാർത്ഥിക്കാം. അടുത്ത തവണ നമ്മളതിലേക്ക് ശ്രദ്ധ തിരിക്കുന്നതാവും. ഒരു നിമിഷം പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ധ്യാനം നമുക്ക് അവസാനിപ്പിക്കാം. കാരുണ്യവാനും സ്നേഹനിധിയുമായ പിതാവേ, ആഴ്ചയിൽ ഒരു ദിവസം വിശുദ്ധമായി ആചരിക്കണമെന്നും അങ്ങയുടെ ശുശ്രൂഷയ്ക്ക് വേണ്ടി മാറ്റിവെക്കണമെന്നും വിശ്രമിക്കണമെന്നും ദിവ്യമായ കൽപ്പന നൽകി ഞങ്ങളെ അനുഗ്രഹിച്ചതിന് അവിടുത്തേക്ക് നന്ദി പറയുന്നു. അനുദിന ജീവിതത്തിൻ്റെ വ്യഗ്രതയിൽ അപ്പം സമ്പാദിക്കാനുള്ള ക്ലേശങ്ങൾക്ക് മധ്യേ അങ്ങയുടെ സാന്നിധ്യം മറന്നു പോകാൻ അവിടെ ഞങ്ങളെ അനുവദിക്കാതിരിക്കണമേ. എത്ര ക്ലേശകരമായ അധ്വാനവും വിശ്രമത്തിലൂടെ ഫലവത്താകും ഞങ്ങളെ അവിടുന്ന് പഠിപ്പിച്ചു. വിയർപ്പ് ചിന്തി അപ്പം ഭക്ഷിക്കണമെന്ന് പഠിപ്പിച്ച അങ്ങ് തന്നെയാണ് വിശ്രമിക്കണമെന്ന് ഞങ്ങളോട് കൽപ്പിച്ചതും. അധ്വാനവും വിശ്രമവും ഞങ്ങൾക്കൊരുപോലെ ആവശ്യമാണെന്ന് അങ്ങേക്കറിയാമല്ലോ. കർത്താവേ, അധ്വാനിക്കുന്നവർക്ക് ആഹാരവും ആഹാരമുള്ളവർക്ക് അധ്വാനിക്കാനുള്ള കഴിവും സന്മനസ്സും പ്രദാനം ചെയ്യണമേ. അധ്വാനത്തിലൂടെ ആഹാരം സമ്പാദിക്കാനുള്ള വ്യഗ്രതയിൽ അങ്ങയെ മറന്നു പോകാതെ അങ്ങയുടെ ഭവനത്തിലേക്ക് വിളിക്കപ്പെട്ടവരാണ് ഞങ്ങളെന്നുള്ള ആ യാഥാർത്ഥ്യം മറന്നുപോകാതെ അങ്ങയുടെ സാന്നിധ്യത്തിലായിരിക്കാനും അധ്വാനവും വിശ്രമവും അങ്ങയുടെ സാന്നിധ്യത്തിൽ അങ്ങയുടെ ഹിതം അനുസരിച്ചായിരിക്കാനും അവിടുന്ന് ഞങ്ങൾക്ക് കൃപ നൽകണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര അമേൻ.